നല്ല മനുഷ്യർ എന്ന് നമ്മൾ വിളിക്കുന്ന അനേകർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. നല്ല മനുഷ്യർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചിലർ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇവർ ആരും നല്ല മനുഷ്യരെന്ന് വിളിക്ക് പൂർണ്ണമായും യോഗ്യരല്ല എന്ന് നമുക്കറിയാം. നമ്മൾ നല്ല മനുഷ്യരെന്ന് വിളിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ നല്ലവരാണ് എന്നോ ചില നല്ല വശങ്ങൾ അവരിൽ ഉണ്ടെന്നോ മാത്രമേ നമ്മൾ അർത്ഥമാക്കുന്നുള്ളൂ. എല്ലാ മനുഷ്യർക്കും ചില കുറവുകളുണ്ട്. മനുഷ്യരാരും എല്ലാം തികഞ്ഞവരല്ല എന്നിങ്ങനെയാണ് ഇതിന് കാരണമായി നമ്മൾ പറയുന്നത്. അതായത് മനുഷ്യർ എന്നത് കുറവുകൾ വിവിധ അളവുകളിൽ ഉള്ളവരാണ് എന്നത് നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പാപം ചെയ്യാതെ സമ്പൂർണമായും നല്ലവരായി ജീവിക്കുക എന്നത് മനുഷ്യരുടെ ആഗ്രഹമാണ്. അതിനായാണ് അവൻ സാമൂഹിക നിയമങ്ങൾ രൂപപ്പെടുത്തിയതും അനുസരിക്കുന്നതും. പാപത്തിനും ദുഷ്ടതയ്ക്കും കാരണം ഈ ലോകമാണ് എന്ന ചിന്ത എല്ലാ ജനസമൂഹങ്ങളിലുമുണ്ട്. അതിനാൽ ഭാരതീയ പാരമ്പര്യത്തിൽ ദുഷ്ടതയിൽ നിന്നും അകന്നു ജീവിക്കുവാനായി ഈ ലോകത്തെ ത്യജിച്ച് ഹിമാലയ പർവ്വതത്തിൻ്റെ കൊടുമുടികളിലോ വനാന്തരത്തിലോ ഏകാന്ത ജീവിതവും ധ്യാനവും അനുഷ്ഠിക്കുക എന്ന മാർഗമുണ്ട്. ചില ക്രൈസ്തവ വിഭാഗങ്ങളിലും സമാനമായ സന്യാസ ജീവിതം ഉപദേശിക്കുന്നത് കാണാം. ലോകം ആത്മീയ ജീവിതത്തിന് ശത്രുവാണ് എന്ന ചിന്ത ക്രിസ്തീയ വിശ്വാസത്തിൽ പൊതുവേ ഉണ്ട്. അതായത് നമുക്ക് നല്ലവരായി ജീവിക്കുവാനുള്ള തടസ്സം ഈ ലോകക്രമമാണ് എന്ന് മനുഷ്യർ പൊതുവെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുമ്പേ മറ്റൊരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ആദ്യമേ കണ്ടെത്തേണ്ടതുണ്ട്. എന്താണ് നല്ലത്? നല്ല മനുഷ്യൻ എന്നതിനെ നമ്മൾ എങ്ങനെ നിർവചിക്കും? നന്മ എന്നതിൻ്റെ അടിസ്ഥാന മൂല്യം എന്താണ്? ഒരു അടിസ്ഥാന മൂല്യം അല്ലെങ്കിൽ അളവുകോൾ ഇല്ലാതെ നന്മ, പാപം, വിശുദ്ധി, സൗന്ദര്യം, സ്നേഹം എന്നിങ്ങനെയുള്ള അമൂർത്തമായ കാര്യങ്ങളെ നിർവചിക്കുവാനോ നിശ്ചയിക്കുവാനോ കഴിയുകയില്ല. നമ്മുടെ മനസ്സിൽ ഇതിനെല്ലാം ഒരു അടിസ്ഥാന മൂല്യമുണ്ട്. ഈ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ചിലത് ദുഷ്ടതയും അശുദ്ധവും വികൃതവും ആകുന്നത്. വിശുദ്ധിയുടെ അടിസ്ഥാന മൂല്യം ദൈവമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് സമ്പൂർണമായ നല്ലത്. പരിപൂർണ നന്മ എന്നത് ദൈവത്തിൻ്റെ സവിശേഷതയാണ്. പരിപൂർണമായ നല്ല മനുഷ്യരാകുക എന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് ഉയരുക എന്നതാണ്. ഈ ചിന്ത യവന തത്വചിന്തകളിൽ ഉണ്ടായിരുന്നു. പരിപൂർണ മനുഷ്യൻ ദൈവമാകും എന്ന് അവർ കരുതി. യവന ദാർശനികർക്ക് അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധിയോടെ സമ്പൂർണനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് സുവിശേഷ ഗ്രന്ഥകർത്താവായ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവൻ യേശുക്രിസ്തു ആയിരുന്നു. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് യേശുക്രിസ്തു അരുളി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം നല്ലവരായി വിശുദ്ധിയോടെ ജീവിക്കുക എന്ന ലക്ഷ്യം നമ്മൾ ഉപേക്ഷിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ദൈവത്തിലുള്ള ഭക്തിയോടെ ജീവിക്കുവാൻ ഏതു മനുഷ്യനും കഴിയും. അതിന് ആവശ്യമുള്ളതെല്ലാം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് സമ്പൂർണമായും നല്ലവരായി ജീവിക്കുവാൻ മനുഷ്യന് കഴിയാത്തത്? നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര സൂക്ഷ്മതയോടെ ജീവിച്ചാലും നല്ലവരായി ജീവിക്കുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതിനുള്ള ഉത്തരമാണ് ഈ പഠനത്തിൽ വിശദീകരിക്കുന്നത്. മനുഷ്യർക്ക് ആർക്കും നല്ലവരായി ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും തിന്മയായത് പ്രവർത്തിക്കുന്നു എന്നാണ്. നന്മ എന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് എന്നതിനാൽ തിന്മ എന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ ആണ്. ഇത്തരം പ്രവൃത്തികളെ ദൈവശാസ്ത്രം പാപം എന്ന് വിളിക്കുന്നു. ലോകത്തിൽ നിലനിന്നിട്ടുള്ളതും ഇന്നും നിലനിൽക്കുന്നതുമായ എല്ലാ മതങ്ങളും ഈ സത്യം അംഗീകരിക്കുകയും പാപം എന്ന ആശയം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പാപം എന്നത് ദൈവിക വിശുദ്ധിയുടെ ലംഘനമാണ്. അത് ദൈവപ്രമാണങ്ങളുടെ ലംഘനമാണ്. ദൈവപ്രമാണം മനുഷ്യൻ്റെ മനസ്സാക്ഷിയിലും ദൈവിക അരുളപ്പാടിലൂടെയും ദൈവം മനുഷ്യരോട് വിനിമയം ചെയ്തിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രമാണം പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങളിലും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലും മറ്റ് ഉപദേശങ്ങളിലും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലും കാണാം. ഈ പ്രമാണങ്ങളുടെയും ഉപദേശങ്ങളുടെയും സത്ത ദൈവിക വിശുദ്ധിയാണ്. ഇവയുടെ ലംഘനം പാപം ആണ്. ഈ പ്രമാണങ്ങളെല്ലാം വളരെ ലളിതമായി സുഗ്രാഹ്യമായ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് മനുഷ്യനും ഇത് പ്രാപ്യവും അനുസരിക്കുവാൻ സാധ്യവുമാണ്. എന്നിരുന്നാലും ഒരു മനുഷ്യനും ഇവയെല്ലാം അനുസരിച്ച് ജീവിക്കുന്നില്ല. അതിനാൽ അവൻ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഒരു മനുഷ്യനും സമ്പൂർണമായി നല്ലവൻ ആകുന്നില്ല. ഇതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചു മനുഷ്യൻ്റെ ആദ്യ പ്രമാണ ലംഘനത്തിൻ്റെ കഥയിലേക്ക് പോകേണ്ടി വരും. മനുഷ്യവംശത്തെ മുഴുവൻ മാറ്റിമറിച്ച് ഈ സംഭവം ഉണ്ടായത് സൃഷ്ടിയുടെ ആദ്യ നാളുകളിലാണ്. വേദപുസ്തകത്തിലെ വിവരണമനുസരിച്ച് ദൈവം ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലതിനെയും 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. 6ാം ദിവസമാണ് സൃഷ്ടിയുടെ പാരമ്യത്തിൽ മറ്റ് സകല സൃഷ്ടികളുടെയും അധിപനായി ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുന്നത്. ദൈവം ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ അവർ നഗ്നരായിരുന്നു. എന്നാൽ അവർക്ക് നഗ്നത തോന്നിയില്ല എന്നും വേദപുസ്തകം പറയുന്നു. ഇതിന് പാപത്തിൻ്റെ അനന്തരഫലവുമായി ബന്ധമുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവർക്ക് ഒരു കൽപ്പന കൊടുത്തു. ഈ കൽപ്പനയ്ക്ക് ഒരു ഉടമ്പടിയുടെ സ്വഭാവമുണ്ടായിരുന്നു. ഇതിൽ മനുഷ്യർ അനുസരിക്കേണ്ട ഒരു ഭാഗവും അനുസരണക്കേടിൻ്റെ ശിക്ഷയും അനുസരണത്തിൻ്റെ പ്രതിഫലവും ഉണ്ട്. 2:16-17 വാക്യങ്ങളെ ആദാമ്യ ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിൽ ഉടമ്പടിയുടെ എല്ലാ രീതികളും ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ 2 കൂട്ടരെ നമ്മൾ കാണുന്നു, ദൈവവും മനുഷ്യനും. ഒരു ഉയർന്ന വ്യക്തിയും ഒരു താഴ്ന്ന വ്യക്തിയും. നിയമപ്രകാരം സാധുതയുള്ള നിത്യജീവൻ എന്ന വാക്തത്വം ദൈവം നൽകുന്നു. സമ്പൂർണ്ണ അനുസരണം എന്ന വ്യവസ്ഥ ദൈവം മുന്നോട്ട് വെക്കുന്നു. ഉടമ്പടി ലംഘനം ഉണ്ടായാൽ ശാരീരികവും ആത്മീയവുമായ മരണം എന്ന ശിക്ഷ അതിൽ ഉണ്ടായിരുന്നു. ആദാമ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഇതെല്ലാമായിരുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം മനുഷ്യർക്ക് ഇരുവർക്കും തിന്നാം. ജീവവൃക്ഷത്തിൻ്റെയും ഫലം തിന്ന. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ഉടമ്പടിയിലെ പ്രമാണം ലംഘിച്ചാൽ മരണമുണ്ടാകും. ഉടമ്പടി അനുസരിച്ചാൽ നിത്യമായി ജീവിക്കും. നിർഭാഗ്യവശാൽ മനുഷ്യർ ഈ ഉടമ്പടി ലംഘിച്ചു. അവർ വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ചു. നിത്യമായ മരണമെന്ന ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. കൽപ്പന ലംഘനമെന്ന പാപം അവരുടെ ശരീരത്തെയും ആത്മാവിനെയും സമ്പൂർണമായി മലിനമാക്കി. ശരീരം പാപത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ തുടങ്ങി. ആത്മാവ് ദൈവസംബന്ധമായി മരിച്ചു. ഇതിൻ്റെ പരിണത ഫലമായി അവർക്ക് നഗ്നത അനുഭവപ്പെട്ടു. അവർ ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിച്ചു. ദൈവവുമായുള്ള കൂട്ടായ്മ അവർക്ക് നഷ്ടമായി. അവർ നഗ്നരാണ് എന്ന ബോധ്യവും ദൈവസ്ഥലിൽ നിന്ന് ഓടി ഒളിക്കുന്നതും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മലിനതയെ അവർ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു എന്നത് പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ സമ്പൂർണ്ണ മലിനത ആണ്. ഈ തിരിച്ചറിവ് നന്മയെയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവാണ്. ഇതിനുശേഷം നന്മയെ മാത്രം തിരഞ്ഞെടുക്കുവാൻ അവർക്ക് കഴിയാതെ വന്നു. എന്നാൽ ഇതിനൊരു പരിഹാരം അവർ ദൈവത്തോട് അന്വേഷിച്ചില്ല. കാരണം അവർ സമ്പൂർണമായി മലിനമായി കഴിഞ്ഞു. മലിനമായ പ്രകൃതിയുള്ള മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അവന് ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ അവർ നഗ്നത മറയ്ക്കുവാൻ ഒരു മാർഗം സ്വയം കണ്ടെത്തി. തോട്ടത്തിലുണ്ടായിരുന്ന അത്തിയുടെ ഇല കൂട്ടിത്തുന്നി ഒരു അരയാട ഉണ്ടാക്കി ധരിച്ചു. എന്നാൽ ഇത് അവരുടെ നഗ്നത മറയ്ക്കുന്നില്ല എന്ന ബോധ്യവും അവർക്ക് ഉണ്ടായി. അത്തിയില കൂട്ടിത്തുന്നി അരയാട ഉണ്ടാക്കിയത് അവരുടെ വീഴ്ചയ്ക്കൊരു പരിഹാരം കണ്ടെത്തുവാനുള്ള വിഫലമായ ശ്രമം ആണ്. ഈ ശ്രമത്തിലൂടെ അവർ ദൈവിക തേജസ്സിൻ്റെ നിലവാരത്തിലേക്ക് വീണ്ടും ഉയരുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിൽ അവർ വിജയിച്ചില്ല. എന്നതിനാലാണ് അവർ ദൈവസന്നിൽ നിന്നും ഓടി ഒളിച്ചത്. നഗ്നത ഒരു ശാരീരിക ബാഹ്യമായ വിഷയമായിരുന്നില്ല. ദൈവിക വിശുദ്ധിയോട് അവർ ചേർന്ന് നിൽക്കുന്നില്ല എന്ന ബോധ്യമാണ് അവരെ ദൈവസന്നിൽ നിന്നും ഒളിക്കുവാൻ പ്രേരിപ്പിച്ചത്. ദൈവം അവരുടെ കൽപ്പന ലംഘനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആദം ഹവ്വയുടെ മേലും ഹവ്വ ബാബിൻ്റെ മേലും വെച്ചു. ഇതും അവരുടെ മലിനതയുടെ ഉദാഹരണമാണ്. അവരുടെ വീഴ്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തുവാൻ അവന് സ്വയം കഴിയുകയില്ല എന്ന് ദൈവവും സമ്മതിച്ചു. അതിനാൽ അവനൊരു മൃഗത്തെ കൊന്നു. അതിൻ്റെ രക്തം ചൊരിഞ്ഞു. പാപത്തിന് പരിഹാരമായി അതിൻ്റെ തോൾ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി മനുഷ്യർക്ക് കൊടുത്തു. വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ച പാപത്താൽ മലിനമായ മനുഷ്യർ അതേ അവസ്ഥയിൽ നിത്യമായി ജീവിക്കുവാൻ പാടില്ല എന്ന് ദൈവം തീരുമാനിച്ചു. ഈ തീരുമാനത്തിൽ ദൈവത്തിന്റെ ശിക്ഷയും കരുണയും കാണാം. മലിനമായ മനുഷ്യൻ പാപത്തിനടിമയാണ്, അവൻ ദുഷ്ടത മാത്രമേ പ്രവർത്തിക്കൂ. ഈ അവസ്ഥയിൽ നിത്യമായി ജീവിക്കുന്നത് സമാധാനപൂർവ്വമായിരിക്കയില്ല. അതിനാൽ ദൈവം അവരെ ഉടൻ തന്നെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി തോട്ടത്തിന് കെരൂബുകളെ കാവൽ നിർത്തി. പുറത്താക്കുവാനുള്ള കാരണം 3:22 ദൈവം പ്രസ്താവിക്കുന്നുണ്ട്. ഈ വാക്യത്തിൽ ദൈവം പറയുന്നത് നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം മനുഷ്യർ ദൈവത്തെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്നാണ്. മനുഷ്യർ ദൈവമായി തീർന്നു എന്നല്ല, നന്മതിന്മകളെ തിരിച്ചറിയുന്നതിൽ അവർ ദൈവത്തിന് സമാനമായിരിക്കുന്നു. അതായത് കൽപ്പന ലംഘനത്തിന് മുമ്പേ മനുഷ്യർക്ക് നന്മ മാത്രമേ അറിയുമായിരുന്നുള്ളൂ, എന്നാൽ പാപം അവർക്ക് തിന്മയുടെ വാതിലും തുറന്നു കൊടുത്തു. ദൈവവുമായുള്ള സമാനത ഇതിൽ അവസാനിക്കുന്നു. മനുഷ്യർ പാപം ചെയ്തപ്പോൾ തന്നെ അവരിലുണ്ടായ മാറ്റങ്ങൾ അവൻ്റെ മൊത്തമായ വ്യക്തിത്വത്തിൻ്റെ മലിനതയെ സൂചിപ്പിക്കുന്നു. അവൻ സമ്പൂർണമായി മലിനമായി. അവൻ്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടെത്തുവാൻ സ്വയം കഴിയാതെയായി. അവൻ കണ്ടെത്തിയ പരിഹാരം അവനെ ദൈവത്തോടെ അടുപ്പിച്ചില്ല. ഇത്രയുമാണ് മനുഷ്യൻ്റെ പാപത്തിലും മലിനതയിലുമുള്ള വീഴ്ചയുടെ ചരിത്രം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ദൈവശാസ്ത്രം ആണ്. ആദമിൻ്റെയും ഹവ്വയുടെയും പാപം സകല മനുഷ്യരിലേക്കും പടർന്നു എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ രീതിയെക്കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആദ്യ മനുഷ്യരുടെ പാപം സകല മനുഷ്യരെയും മലിനമാക്കിയിരിക്കുന്നു എന്നതിൽ ഗൗരവമായ തർക്കമില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ പാപം അപ്പോൾ ജീവിച്ചിരിക്കാത്ത അവനുശേഷം ജനിക്കുന്ന സകല മനുഷ്യരിലേക്കും പകരപ്പെടുന്നത്? ഈ ദൈവശാസ്ത്ര വിഷയം വിശദീകരിക്കുവാനാണ് സംയുക്ത പദവി അഥവാ ഫെഡറൽ ഹെഡ്ഷിപ്പ് എന്ന വ്യാഖ്യാന സങ്കേതം ഉപയോഗിക്കുന്നത്. മറ്റൊരു വ്യാഖ്യാന സങ്കേതമാണ് മൗലികത അല്ലെങ്കിൽ സെമിനലിസം. ഈ രണ്ട് പദങ്ങളും ആദ്യ പാപത്തെയും ആദാമിൻ്റെ പാപം എങ്ങനെയാണ് മുഴുവൻ മനുഷ്യവംശത്തിൻ്റെ മേലും വന്നത് എന്നും വിശദീകരിക്കുന്നു. ഈ പാദങ്ങൾ വേദപുസ്തകത്തിൽ കാണപ്പെടുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ആശയത്തെ പരിചയപ്പെടുത്തുവാനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ പദങ്ങൾ വിനിമയം ചെയ്യുന്ന ആശയം വേദപുസ്തകത്തിൽ എല്ലായിടത്തും കാണാം. സംയുക്ത പദവി, സെമിനലിസം എന്നിവ വ്യാഖ്യാന സങ്കേതങ്ങൾ മാത്രമാണ്. അവ അങ്ങനെ തന്നെ ഒരു ദൈവശാസ്ത്രമല്ല. ഈ രണ്ട് ചിന്തകളും എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ സൃഷ്ടിപ്പിൻ്റെ ആദ്യ നാൾ മുതലോ അതിനു മുമ്പോ ഉണ്ടായിരുന്നു എന്ന് പഠിപ്പിക്കുന്നില്ല. അതായത് സകല മനുഷ്യരുടെയും ആത്മാക്കൾ ആദാമിൽ ഉണ്ടായിരുന്നു എന്ന് ഈ ചിന്താധാരകൾ പഠിപ്പിക്കുന്നില്ല. ദൈവം ആദാമിനെ സകല മനുഷ്യവംശത്തിൻ്റെയും സംയുക്ത ശിരസ്സായി കാണുന്നു എന്നതാണ് സംയുക്ത പദവി അഥവാ ഫെഡറലിസം പഠിപ്പിക്കുന്നത്. അതിനാൽ ആദാമിൻ്റെ അനുസരണവും അനുസരണക്കേടും അവൻ്റെ സന്തതി പരമ്പരകളുടെ മേൽ കണക്കിടപ്പെടുന്നു. സംയുക്ത പദവി എന്നത് ഒരു ഉടമ്പടിയാൽ സംയുക്തമായി ചേർന്ന ഒരു കൂട്ടം വ്യക്തികളെ ഒരുവൻ പ്രതിനിധീകരിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു രാജ്യത്തിൻ്റെ സംയുക്ത ശിരസ് ആയിരിക്കുന്ന പ്രസിഡന്റ് ആ രാജ്യത്തിലെ എല്ലാ മനുഷ്യരെയും പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. ഒരു രാജ്യത്തിൻ്റെ സംയുക്ത ശിരസ് മറ്റൊരു രാജ്യവുമായ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളുമാണ് ആ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ഈ ഉടമ്പടിയിലെ എല്ലാ വ്യവസ്ഥകളും രാജ്യത്തിലെ എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഒരു പക്ഷേ ഇപ്രകാരം ഒരു ഉടമ്പടിയിൽ സംയുക്ത പദവിയിൽ ഇരിക്കുന്ന വ്യക്തി ഏർപ്പെടുന്നുവെന്നോ അതിലെ വ്യവസ്ഥകളോ എല്ലാ ജനങ്ങളും അറിയണം എന്നില്ല. ഒരു രാജാവും മറ്റു രാജാവുമായി ഉണ്ടാക്കുന്ന ഉടമ്പടി രണ്ട് രാജ്യങ്ങളിലെയും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഈ ഉടമ്പടി ഏതെങ്കിലും രാജാവ് ലംഘിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ലംഘിച്ചതായി കണക്കാക്കപ്പെടും. ഇതേ ചിന്തയനുസരിച്ച് ആദാം എല്ലാ മനുഷ്യരുടെയും സംയുക്ത ശിരസ്സും പ്രതിനിധിയുമാണ്. ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് പാപം ചെയ്തപ്പോൾ അവനിൽ സകല വംശം മുഴുവനും പാപം ചെയ്തു. ആദാം ചെയ്തതെല്ലാം അവനിൽ ജനിക്കുവാനിരിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി കൂടെ ആയിരുന്നു. മൗലികത, സെമിനലിസം, പ്രകൃത്യാവുള്ള പദവി എന്നീ വാക്കുകളിൽ അറിയപ്പെടുന്ന ചിന്താധാര വാദിക്കുന്നത് മറ്റൊന്നാണ്. ആദാമിൻ്റെ സംയുക്ത പദവി എന്നതിനോട് അവർ യോജിക്കുന്നില്ല. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവനിൽ എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടു. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവനിൽ സകല മനുഷ്യരും തോട്ടത്തിലായിരുന്നു. സകല മനുഷ്യവംശവും ജനിതകമായി ആദാമിൽ ഉണ്ടായിരുന്നുവെന്നും അതിനാൽ ആദാം പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും പാപം ചെയ്തു എന്നുമാണ് സെമിനലിസം വാദിക്കുന്നത്. സകല മനുഷ്യരും ജൈവപരമായി ആദാമിൻ്റെ സന്തതികൾ ആണ്. സെമിനലിസം പഠിപ്പിക്കുന്ന ഇതെല്ലാമാണ് സകല മനുഷ്യരും ആദാമിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സകലരുടെയും ആത്മാക്കൾ അവരിൽ ഉണ്ടായിരുന്നു എന്നല്ല. മനുഷ്യവർഗം മുഴുവനും വ്യക്തിപരമായി ആദാമിൽ ഉണ്ടായിരുന്നില്ല. അവൻ്റെ സാരാംശത്തിൽ വേർതിരിക്കാത്ത അവസ്ഥയിൽ മനുഷ്യവംശം മുഴുവൻ ഉണ്ടായിരുന്നു. അതിനാൽ ആദാമിൻ്റെ പാപം അവൻ്റെ വ്യക്തിപരവും അതേസമയം അത് മുഴുവൻ മനുഷ്യവംശത്തിൻ്റെതുമാണ്. ആദാം പാപം ചെയ്തപ്പോൾ സകല മനുഷ്യവംശവും പാപം ചെയ്തു. അങ്ങനെ സാർവലൗകികമായി മനുഷ്യവർഗം മുഴുവൻ പാപത്താൽ സമ്പൂർണമായി മലിനമായി. ആദാമിൽ നിന്നും ജനിച്ച ഓരോ വ്യക്തികളും പാപികളും കുറ്റക്കാരും സമ്പൂർണമായി മലിനമായവരും ആയിത്തീർന്നു. സകല മനുഷ്യവംശവും ജനിതകമായി ആദാമിൽ ഉണ്ടായിരുന്നു എന്നാണ് മൗലികത അഥവാ സെമിനലിസം പഠിപ്പിക്കുന്നത്. പാപം മൂലം ആദാമിന് സംഭവിച്ച മലിനത സകല മനുഷ്യവർഗത്തിന്മേലും പകർന്നു. എന്നാൽ ആദാമിൻ്റെ അകൃത്യം അല്ലെങ്കിൽ കുറ്റം അവൻ്റെ സന്തതി പരമ്പരകളിലേക്ക് പകരപ്പെടുകയോ അത് അവരുടെ മേൽ കണക്കാക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അവൻ്റെ സന്തതികൾ അവരുടെ ഉള്ളിലുള്ള മലിനത കാരണം പാപം ചെയ്യുന്നു. അങ്ങനെ ആദാമിൻ്റെ സന്തതി പരമ്പരകൾ ആദാമിൻ്റെ പാപത്തിൻ്റെ കുറ്റം വഹിക്കുന്നില്ല, അവരവരുടെ പാപത്തിൻ്റെ കുറ്റം മാത്രമേ വഹിക്കുന്നുള്ളൂ. സംയുക്ത പദവി അഥവാ ഫെഡറലിസവും മൗലികത അഥവാ സെമിനലിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. ഫെഡറലിസത്തിൽ ആദാം സകല മനുഷ്യരുടെയും സംയുക്ത ശിരസാണ്. ഈ രീതിയിൽ ആദാം മനുഷ്യരാശിയെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ആദാമിൻ്റെ പാപം സകല മനുഷ്യരുടെ മേലും ഗണിക്കപ്പെട്ടു. എന്നാൽ സെമിനലിസം പഠിപ്പിക്കുന്നത് ആദാമിൽ ജനിതകമായി സകല മനുഷ്യരും ഉണ്ടായിരുന്നു എന്നതിനാൽ അവൻ പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും പാപം ചെയ്തു. ദൈവം ആരുടെയും പാപം മറ്റൊരുവൻ്റെ മേൽ ഗണിക്കുന്നില്ല. അതിനാൽ ആദാമിൻ്റെ പാപവും മറ്റുള്ളവരുടെ മേൽ ഗണിക്കപ്പെടുന്നില്ല. വേദപണ്ഡിതന്മാർക്കിടയിൽ ഒരു കൂട്ടർ ഈ രണ്ട് ചിന്താധാരയും ശരിയാണ് എന്ന് കരുതുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ സെമിനലിസം മാത്രമേ ശരിയായതുള്ളൂ എന്നും വാദിക്കുന്നു. നമ്മൾ ജഡപ്രകാരം ജീവനുള്ളവരും ആത്മീയമായി മരിച്ചവരുമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നിക്കോദെമോസിനോട് പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നത്. ജഡപ്രകാരമുള്ള ജനനം നമുക്ക് പാപസ്വഭാവമുള്ള ഒരു ശരീരത്തെ നൽകുന്നു. ആത്മീയമായ വീണ്ടും ജനനം നമുക്ക് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നൽകുന്നു. എന്നാൽ നമ്മളെല്ലാവരും പ്രകൃതിയാലും പ്രവൃത്തികളാലും പാപികളാണ്. നമ്മൾ രണ്ടു വിധത്തിൽ പാപികളാണ്. ആദാമിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ നമ്മൾ പാപികൾ ആയതിനാൽ നമ്മൾ പാപം ചെയ്യുന്നു. നമ്മുടെ മലിനമായ തിരഞ്ഞെടുപ്പിനാൽ നമ്മൾ പാപം ചെയ്യുന്നതിനാൽ നമ്മൾ പാപികൾ ആകുന്നു. റോമർ 3:23 പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മൾ പാപം ചെയ്യുവാൻ സാധ്യതയുള്ളവരല്ല, പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ ആണ്. സകല മനുഷ്യരും ആദാമിൻ്റെ പാപത്താൽ പാപികളായി തീർന്നതിനാൽ ഒരുവനും പാപം കൂടാതെ ജനിക്കുന്നില്ല. നമ്മൾ ജനിക്കുന്നത് തന്നെ പാപികളായിട്ടാണ്. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി എന്നാണ് സങ്കീർത്തനം 51:5 പറയുന്നത്. യേശു ക്രിസ്തു ഒഴികെ എല്ലാ മനുഷ്യരും പ്രകൃതിയാ പാപികളും അനീതിയുള്ളവരും കുറ്റക്കാരും അതിനാൽ മരണത്തിന് വിധിക്കപ്പെട്ടവരും ആണ്. പാപം ചെയ്ത മനുഷ്യർ ആത്മീയമായി മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഒരുവൻ ശാരീരികമായി ജീവനുള്ളവൻ ആയിരിക്കെ തന്നെ അവൻ്റെ ആത്മാവിന് ദൈവവുമായുള്ള സജീവമായ ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആത്മീയ മരണം എന്ന് വിളിക്കുന്നത്. ദൈവമാണ് ജീവൻ്റെ ഉറവിടം. അവനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടും. ആത്മീയമായി മരിച്ചവർ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നില്ല. അവർ പാപത്താൽ മലിനമായ ജഡത്തിൻ്റെ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ആത്മാവിനെ പുനർജീവിപ്പിക്കാതെ അവന് ദൈവകൃപയോട് അനുകൂലമായി പ്രതികരിക്കുവാൻ സാധ്യമല്ല. എഫേസ്യ 2:1-5 വരെയുള്ള വാക്യങ്ങൾ പാപത്തിൽ സകല മനുഷ്യരും ആത്മീയമായി മരിച്ചവർ ആയിരുന്നുവെന്നും രക്ഷിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ വീണ്ടും ജീവൻ പ്രാപിച്ചു എന്നും പറയുന്നു. എന്താണ് സമ്പൂർണ്ണ മലിനത? പാപത്തിൽ വീണുപോയ മനുഷ്യവംശത്തിന്റെ വർത്തമാനകാല അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പദമാണ് സമ്പൂർണ്ണ മലിനത. ചില വേദപണ്ഡിതന്മാർ കൂടുതൽ സുഗമമായി ഇതേ ആശയം മറ്റുള്ളവരിലേക്ക് വിനിമയം ചെയ്യുന്നതിനായി സമ്പൂർണ്ണ മലിനത എന്ന പദത്തെക്കാൾ മറ്റു ചില പദങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു. പകരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതെല്ലാമാണ്: സമ്പൂർണ്ണ കഴിവില്ലായ്മ, നീതി ചെയ്യുവാനുള്ള അശക്തി, മൗലികമായ അല്ലെങ്കിൽ സമൂലമായ ദുഷിപ്പ്, സാൻമാർഗികമായ കഴിവില്ലായ്മ. ഈ പദങ്ങൾ വിനിമയം ചെയ്യുന്ന ആശയം ഒന്ന് തന്നെയാണ്. പദത്തെക്കാൾ ആശയത്തിനാണ് പ്രാധാന്യം. പാപിയായ മനുഷ്യന്റെ സമ്പൂർണ്ണ മലിനത എന്നത് വേദപുസ്തകം പഴയ നിയമവും പുതിയ നിയമവും പഠിപ്പിക്കുന്ന ഉപദേശമാണ്. മനുഷ്യന്റെ എക്കാലത്തെയും അധാർമിക ജീവിതത്തെ കൃത്യമായി വിശദീകരിക്കുവാൻ യോജ്യമായ മറ്റൊരു പദം ഇല്ല. സമ്പൂർണ്ണ മലിനത എന്നതിനെ ഇങ്ങനെ നിർവചിക്കാം: ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച മനുഷ്യന്റെ പാപത്തിലുള്ള വീഴ്ചയ്ക്ക് ശേഷം സകല മനുഷ്യരും പാപത്തിന്റെ ശിക്ഷയും പാപപ്രകൃതിയും ആദാമിൽ നിന്നും പിന്തുടർച്ചയായി പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ മനുഷ്യന്റെ എല്ലാ ഘടകങ്ങളും ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയും പ്രവൃത്തികളുമെല്ലാം സമ്പൂർണമായി ദുഷിച്ചതായി തീർന്നിരിക്കുന്നു. മനുഷ്യൻ മൊത്തമായി മലിനമായ അവസ്ഥയിൽ ആണ്. എന്നാൽ എല്ലാ മനുഷ്യരും ലോകപ്രകാരം ദുഷ്ടന്മാരും ക്രൂരരുമാണ് എന്ന് ഇതിന് അർത്ഥം ഇല്ല. സമ്പൂർണ്ണ മലിനത എന്ന അവസ്ഥയെ വ്യക്തമായി പ്രസ്താവിക്കുന്ന അനേകം വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പാപത്തെക്കുറിച്ചും മലിനതയെക്കുറിച്ചും യേശുക്രിസ്തു പല അവസരത്തിലും സംസാരിച്ചിട്ടുണ്ട്. പാപവും മലിനതയും മാനസാന്തരവും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകം ആണ്. ഇനി മുന്നോട്ടു പോകുന്നതിനായിട്ട് രക്ഷിക്കപ്പെടുക എന്നതിൻ്റെ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും എന്നിവയാണ് രക്ഷയുടെ മൂന്ന് അവസ്ഥകൾ. ഒരിക്കൽ ഒരുവൻ വീണ്ടും ജനനം പ്രാപിച്ചാൽ അവൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ അവൻ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നു. ഈ കാലയളവിലെ പോരാട്ടത്തിൽ വിശ്വാസികൾ ജയിക്കുക തന്നെ ചെയ്യും. രക്ഷിക്കപ്പെടുക എന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് രക്ഷിക്കപ്പെടും എന്നത്. ഇത് ഭാവിയിൽ സംഭവിക്കുന്നതാണ്. ഈ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നത് വരെ പാപത്തോടുള്ള പോരാട്ടം തുടരും. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ഭാവിയിൽ രൂപാന്തരപ്പെട്ട ഒരു ശരീരം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ എത്തിച്ചേരും. അവിടെ അവർ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. നമ്മൾ ഭൂതകാലത്തൊരു ദിവസം രക്ഷിക്കപ്പെട്ടു, വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഭാവിയിൽ നമ്മൾ രക്ഷിക്കപ്പെടും. ഇത് ഭൂതകാല രക്ഷയും വർത്തമാനകാല രക്ഷയും ഭാവികാല രക്ഷയുമാണ്. അതായത് രക്ഷയ്ക്ക് വ്യക്തമായ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ഈ മൂന്ന് ഘട്ടങ്ങളിൽ നടക്കുന്ന ആത്മീയ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്: നമ്മൾ നീതീകരിക്കപ്പെട്ടു, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ തേജസ്കരിക്കപ്പെടും. നമ്മൾ ദൈവകൃപയാൽ ലഭിച്ച വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ആയി സ്വീകരിച്ച നിമിഷം തന്നെ രക്ഷിക്കപ്പെട്ടു. ഇത് ഉടൻ സംഭവിക്കുന്ന മാറ്റമാണ്. യേശുക്രിസ്തു ഇതിനെ വീണ്ടും ജനനം എന്ന് വിളിച്ചു. ഇതിന് ഉയരത്തിൽ നിന്നും ജനിക്കുക എന്നും അർത്ഥമുണ്ട്. ഇത് ദൈവകൃപയാൽ വിശ്വാസത്താൽ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മുടെ ആത്മാവിനുണ്ടാകുന്ന വീണ്ടും ജനനമാണ്. നമ്മുടെ ജീവിതത്തെ യേശുക്രിസ്തുവിന് സമർപ്പിച്ച് അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആയി തീർന്നു. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾ നീതീകരിക്കപ്പെടുന്നു. ഇതിനാൽ നമ്മൾ പുതിയ സൃഷ്ടികളായിത്തീരുന്നു. രക്ഷിക്കപ്പെട്ട ഒരുവന് അവനിലെ പുനർജീവനം പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാപത്തിന് അടിമകളായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ പാപത്തിന്റെ അധികാരവും നിയന്ത്രണവും തകർന്നിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് രക്ഷയുടെ ആദ്യ അനുഭവത്തിൽ നിന്നും തുടർന്നുള്ള ജീവിതത്തിൽ സംഭവിക്കുന്ന വിശദീകരണമാണ്. ഇത് ഉടൻ സംഭവിക്കുന്നില്ല. ഇത് ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ മുതൽ അവൻ്റെ മരണം വരെ തുടരുന്ന ഒരു പ്രക്രിയ ആണ്. ഈ കാലയളവിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് എഫേസ്യർ 4:14-15 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസി രക്ഷിക്കപ്പെട്ട ശേഷവും അവൻ അവൻ്റെ മലിനമായ ശരീരത്തിൽ തന്നെ ജീവിക്കുന്നു. ഈ ശരീരം പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും മുക്തമല്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്കും അതിനു മുമ്പ് ഉണ്ടായിരുന്നതുപോലെ സ്വതന്ത്ര ഇച്ഛാശക്തി ഉണ്ടായിരിക്കും. അവന് തുടർന്നും പാപത്തെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പുതുക്കം പ്രാപിച്ച ആത്മാവിൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കുവാനും കഴിയും. ഇതിനെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള സംഘർഷമായി ചിത്രീകരിക്കാവുന്നത് ആണ്. ഒരു വിശ്വാസിയെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപത്തിൻ്റെ അടിമത്തത്തിലല്ല, പാപം അവനെ ഭരിക്കുന്നില്ല. അതിനാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുവൻ ചെയ്തു പോകുന്ന പാപം അവൻ്റെ സ്വാഭാവിക ജീവിത ശൈലിയല്ല. വീണ്ടും ജനം പ്രാപിച്ചവർ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചു എങ്കിലും പാപത്താൽ മലിനമായ ശരീരത്തിൽ സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവൻ വീണ്ടും പാപം ചെയ്യുവാനുള്ള സാധ്യത ഉള്ളത്. എന്നാൽ വീണ്ടും ജനം പ്രാപിച്ചതിന് ശേഷം അവൻ വീണ്ടും പാപത്തിലേക്ക് തിരികെ പോവുകയല്ല, അവൻ ആത്മീയമായ വിശദീകരണം എന്ന പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ് വേണ്ടത്. രക്ഷ പാപത്തിൻ്റെ അടിമത്തത്തെയും ശക്തിയെയും തകർക്കുന്നു. എങ്കിലും ദൈവജനം തുടർന്നും പ്രലോഭനങ്ങളോട് പോരാടി ജീവിക്കുന്നു. എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർ പഴയ ജീവിതം തുടരുന്നവരല്ല. അവർ പുതിയ ജീവിതത്തിൽ പാപത്തോട് പോരാടി ജയിച്ച് മുന്നോട്ട് പോകുന്നവർ ആണ്. പാപ സംബന്ധമായി രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ടവർ തുടർന്ന് പാപത്തിൻ്റെ അടിമത്തത്തിലോ അധികാരത്തിലോ ജീവിക്കുന്നില്ല. അവരിലുള്ള പുതുക്കം പ്രാപിച്ച ആത്മാവിനെ അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ അവർക്ക് കഴിയും. അതിനായി പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തും. എന്നാൽ ഏത് തിരഞ്ഞെടുക്കണം എന്നതിനുള്ള സ്വതന്ത്ര ഇച്ഛാശക്തി അവരിൽ തുടർന്നും ഉണ്ടായിരിക്കും. രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവർ നിരന്തരം പാപത്തോട് പോരാടി ജയിച്ചുകൊണ്ട് ജീവിക്കും. വീണ്ടും പാപത്തിലേക്ക് തിരികെ പോകുന്നവർ, അവർ രക്ഷിക്കപ്പെട്ടവരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നില്ല, അവർ വിശദീകരണം പ്രാപിക്കുന്നില്ല. ഇവർക്ക് ബാലശിക്ഷ ഉണ്ടാകും. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരും തോറും അവർക്ക് പാപത്തോട് പോരാടി ജയിക്കുവാൻ കഴിയും. അവർക്ക് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനും കഴിയും. അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ദീപശക്തിയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. 2 Petrus 1:5-11 വാക്യങ്ങളിൽ രക്ഷിക്കപ്പെട്ട ജനം എങ്ങനെ ജീവിക്കണമെന്നും അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കുമെന്നും പറയുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മൾ പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ടെന്നും അവിടെ യേശുക്രിസ്തു മുഖാന്തരം വിടുതൽ ലഭിക്കുമെന്നും 1 Johannan 1:8-10 വാക്യങ്ങളിൽ പറയുന്നു. ഇവിടെ ഏറ്റുപറയുന്നു എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹൊമോളഗയോ എന്നതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം മറ്റൊരുവൻ പറയുന്നതിനോട് ചേർന്ന് അത് തന്നെ പറയുക, അവനോട് യോജിക്കുക എന്നിങ്ങനെയാണ്. യോഹന്നാൻ പറയുന്ന ഇതാണ്, നമ്മൾ പാപികളാണ് എന്ന ദൈവിക കൽപ്പനയോട് നമ്മൾ യോജിക്കുന്നു എങ്കിൽ ദൈവം നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കും. നമ്മൾ പാപികൾ ആയതിനാൽ നമുക്ക് പാപമോചനം ആവശ്യമുണ്ട്. ദൈവത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയൂ. ഇതെല്ലാമാണ് നമ്മൾ ദൈവത്തോട് യോജിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ട ജനം പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പാപത്തിൽ തുടർന്ന് ജീവിക്കണമെന്നല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ പാപങ്ങളെ കണ്ടതുപോലെയല്ല രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള പാപങ്ങളെ കാണുന്നത്. രക്ഷിക്കപ്പെട്ടവർ തുടർന്നും പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട് എങ്കിലും പാപത്തോടുള്ള അവരുടെ മനോഭാവത്തിന് മാറ്റം ഉണ്ടായിരിക്കും. പാപം തുടർന്നും ഒരു ജീവിത ശൈലിയായിരിക്കുകയില്ല. പാപത്തെ അവർ ദൈവത്തോടുള്ള മത്സരമായും പോരാടി തോൽപ്പിക്കേണ്ട പ്രകൃതിയായും കാണുന്നു. വീണ്ടും ജനം പ്രാപിച്ച ക്രിസ്തീയ വിശ്വാസികൾ തുടർന്നും പാപം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഉത്തരം. എന്നാൽ അവർ മനഃപൂർവ്വമായി പാപം ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. സമ്പൂർണ്ണ മലിനതയിൽ നിന്നുള്ള വിടുതൽ എന്നെങ്കിലും ഉണ്ടാകുമോ? അത് എന്ന് സംഭവിക്കും? ഈ ചോദ്യത്തിനോട് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. വേദപുസ്തകം പഠിപ്പിക്കുന്ന അനുസരിച്ച് സമ്പൂർണ്ണ മലിനതയിൽ നിന്നുള്ള വിടുതൽ രണ്ട് ഘട്ടങ്ങളിലായി സംഭവിക്കുന്നു. ഒന്നാമത്തെ ഘട്ടം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ ഒരുവന്റെ മരിച്ച അവസ്ഥയിലായിരിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനാൽ പുനർജീവനം പ്രാപിക്കുന്നു. ഇതിനെ വീണ്ടും ജനനമെന്നും ഉയരത്തിൽ നിന്നും ജനിക്കുക എന്നും പറയാം. ഈ അനുഭവം പ്രാപിച്ചവർ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകുന്നു. എന്നാൽ വിടുതൽ ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഇത് ഒരുവൻ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒരുവൻ രക്ഷയുടെ ആദ്യ അനുഭവത്തിൽ ആകുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതായത് അവൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും നിയന്ത്രണത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. അവൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവൻ ആയി. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ സമ്പൂർണമായി മലിനമായ ശരീരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനാൽ പാപത്തോടുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കാലയളവിനെയാണ് വിശുദ്ധീകരണം എന്ന് വിളിക്കുന്നത്. ഭാവിയിൽ ഓരോ വിശ്വാസിയുടെയും രക്ഷ പൂർണ്ണമാകും. അപ്പോൾ അവർ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും രക്ഷ പ്രാപിക്കും. പിന്നെ അവിടെ പാപത്തിന്റെ ശിക്ഷയോ അടിമത്തമോ പോരാട്ടമോ ഉണ്ടായിരിക്കുകയില്ല. ഇതിനെ തേജസ്കരണം എന്ന് വിളിക്കുന്നു. ഇത് കർത്താവിന്റെ വരവെങ്കിൽ സംഭവിക്കുന്ന പുനരുദ്ധാനത്തോടെ സാധ്യമാകും. അപ്പോൾ ഈ ജഡശരീരം നീങ്ങിപ്പോകും. തേജസ്കരിക്കപ്പെട്ട പാപത്തിന്റെ മലിനതയില്ലാത്ത ഒരു ശരീരം ലഭിക്കും. ശേഷം പാപത്തിന്റെ സാന്നിധ്യമില്ലാത്ത പുതിയ യെരുശലേമിൽ നിത്യമായി കർത്താവിനോട് കൂടെ വസിക്കും. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഈ വാക്യത്തിലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നത് ഒരു തുടർച്ചയായ ആത്മീയ അനുഭവമാണ്. ഈ അനുഭവത്തിന്റെ പാരമ്യത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ തേജസ് പൂർണ്ണമായി പ്രാപിച്ച് അവനോട് സാദൃശ്യർ ആയി അല്ലെങ്കിൽ അതേ പ്രതിമയായി രൂപാന്തരം പ്രാപിക്കും. ഈ അന്തിമമായ രൂപാന്തരം ഒരു ഭാവികാല സംഭവം ആണ്. 2 കൊരിന്ത്യർ 3:18 രൂപാന്തരപ്പെടുന്നു എന്നതിന്റെ ഗ്രീക്ക് പദം മെറ്റമോർഫായോ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം മറ്റൊരു രൂപത്തിലേക്ക് മാറുക, രൂപാന്തരപ്പെടുക എന്നിങ്ങനെയാണ്. ഇതേ ഗ്രീക്ക് വാക്കാണ് മർക്കോസിന്റെ 9:2 യേശു ക്രിസ്തുവിന്റെ രൂപാന്തര പ്രത്യക്ഷതയുടെ വിവരണത്തിലും നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന് മരുഭൂമിയിൽ വെച്ചുണ്ടായ രൂപാന്തരമാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയും പ്രാപിക്കുവാൻ ഇരിക്കുന്നത്. ഇത് യേശു ക്രിസ്തുവിന്റെ വരവെങ്കൽ പുനരുദ്ധാരത്തിൽ സംഭവിക്കും. അന്ന് രക്ഷിക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിൽ ജീവിച്ച എല്ലാ വിശ്വാസികളും പാപത്താൽ ഉണ്ടായ മലിനതയിൽ നിന്നും പൂർണ്ണമായി വിടുതൽ പ്രാപിക്കും. നമുക്ക് എന്തുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി വിവരിക്കുന്ന ഈ ബുക്ക് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. ഈ ബുക്കുകൾ മൊബൈൽ ഫോൺ, ടാബ്, കമ്പ്യൂട്ടർ മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ നേരിട്ട് വായിക്കുവാൻ കഴിയും. ഈ ബുക്ക് പ്രിന്റ് ചെയ്തും വായിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ 9961330751 എന്ന നമ്പറിൽ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുക. ഈ ബുക്ക് വാട്സാപ്പിലൂടെ അയച്ചു തരുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.